നമസ്കാരം. മനീഷ് നാരായൺ. ഒരു സിനിമാ കഥയെ വെല്ലുന്ന രീതിയിലുള്ള തിരക്കഥയിലൂടെയാണ് മലയാള സിനിമാ രംഗത്തെ പ്രതിസന്ധി, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു തിയേറ്ററുകളുടെ സമരം അവസാനിപ്പിച്ചത് എന്നാണ് റിപ്പോർട്ടുകളെല്ലാം വരുന്നത്. എത്രത്തോളം യാഥാർത്ഥ്യമുണ്ടതിൽ? എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്?
ബിജു, ഇക്കാര്യത്തിൽ എനിക്ക് പ്രധാനം പറയാറുള്ളത്, നമ്മുടെ നമുക്കറിയാം സിനിമാ സമരം യഥാർത്ഥത്തിൽ പ്രഖ്യാപിച്ചത് December 16 സിനിമാ നിർമ്മാതാക്കളും വിതരണക്കാരുമാണ്. ഫലത്തിൽ പക്ഷെ സമരം അവസാനിപ്പിച്ചപ്പോ നമ്മൾ കേട്ട പേര് തിയേറ്റർ ഉടമകളാണ് സമരം അവസാനിപ്പിച്ചതായി കേൾക്കുന്നത്. സമരം പ്രഖ്യാപിച്ചത് നിർമ്മാതാക്കളാണ്. നിർമ്മാതാക്കൾ അതുവരെ തിയേറ്ററുകൾക്ക് നൽകുന്ന 60-40 എന്ന് പറയുന്ന രീതിയിലുള്ള അനുവാദത്തിൽ നിന്ന് മാറി 50-50 അനുവാദം വേണമെന്ന് ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ എന്ന ഇവിടുത്തെ പ്രധാനമായ റിലീഫ് സെന്ററുകളെ നിയന്ത്രിക്കുന്ന ഏറ്റവും പ്രബലമായ 350+ തിയേറ്ററുകള് സ്വന്തമായിട്ടുള്ള ഒരു സംഘടന, അവർക്ക് 50-50 ഇല്ലെങ്കിൽ ഈ പറയുന്ന ക്രിസ്മസിന് എത്തുന്ന 5 റിലീസുകൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ ഞങ്ങൾ റിലീസ് നൽകുന്നില്ല എന്ന രീതിയിൽ വിതരണക്കാരും നിർമ്മാതാക്കളുമായിരുന്നു സമരം പ്രഖ്യാപിച്ചിരുന്നത്. ആ സമരത്തിന്റെ ഒരു തുടർച്ച എന്ന് വെച്ചാൽ സർക്കാർ തലത്തിലുള്ള ചർച്ചകൾ പരാജയപ്പെടുന്നു. ഇതുമായി ബന്ധപ്പെട്ട സംഘടനകൾ, അതായത് ഈ വ്യവസായ സ്വഭാവത്തിലുള്ള സിനിമകളെ നിയന്ത്രിക്കുന്ന സംഘടനകൾ തമ്മിലുള്ള ചർച്ച പരാജയപ്പെടുന്നു. തുടർന്ന് ഫെഡറേഷൻ എല്ലാ പ്രാവശ്യത്തെയും പോലെ ഫെഡറേഷനുള്ള ഒരു നീക്കം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, മറുഭാഷാ സിനിമകൾ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ തിയേറ്ററുകൾക്ക് റവന്യൂ കിട്ടുന്ന രീതിയിൽ എല്ലാ തിയേറ്ററിലും സിനിമയുണ്ട്, മലയാള സിനിമ പുറത്തു നടത്താം. അത് ആ സമയത്ത് ഒരു സീസൺ നഷ്ടപ്പെട്ട പ്രൊഡ്യൂസേഴ്സിന് വലിയ രീതിയിലുള്ള സമ്മർദ്ദത്തിലാഴ്ത്തും. അപ്പം തങ്ങളുടെ ആവശ്യത്തിന് മേലിൽ അവരൊരു വിട്ടുവീഴ്ചയായി വരും എന്ന പ്രതീക്ഷയായിരുന്നു. പക്ഷെ ഭൈരവ എന്ന് പറഞ്ഞ് നമ്മുടെ January 12 നടങ്ങാനുള്ള പ്രധാനപ്പെട്ട ഒരു തമിഴ് റിലീസ്, അത് ഫെഡറേഷന്റെ തിയേറ്ററുകളിലല്ല, നിർമ്മാതാക്കളും വിതരണക്കാരുമായിട്ട് സഹകരിക്കുന്ന തിയേറ്ററുകൾക്ക് നൽകാം എന്ന് പറയുന്ന തീരുമാനമാണ് ശരിക്കും ഫെഡറേഷന് ഏറ്റവും വലിയ തിരിച്ചടിയായത്. അങ്ങനെ ഒരു തീരുമാനം വന്നതോടെ ഫെഡറേഷൻ വലിയ രീതിയിൽ പ്രതിരോധത്തിലായിരുന്നു. അതോടൊപ്പം തന്നെ നേരത്തെ തന്നെ ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഫെഫ്കയും ഫെഡറേഷനൊക്കെ ബന്ധപ്പെട്ട് നമ്മുടെ കോമ്പറ്റീഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ പലതരത്തിലും ഇടപെട്ടിട്ടും ഫൈൻ ചുമത്തിയിട്ടൊക്കെ ഉണ്ട്. അത്തരത്തിൽ ഈ സമയത്ത് നേരത്തെ കരാർ ചെയ്ത ഭൈരവ റിലീസ് ചെയ്തിട്ടില്ലെങ്കിൽ തങ്ങൾക്ക് മേൽ പിഴ ചുമത്തപ്പെടുമെന്ന രീതിയിൽ ഒരു ഭാഗം തിയേറ്ററുകളായിരുന്നു. ഇത് വലിയൊരു റവന്യൂ നഷ്ടപ്പെടുകയാണ്. അവർ നേരത്തെ തന്നെ മുൻകൂർ അഡ്വാൻസ് കൊടുത്ത ഒരു സിനിമ അവരുടെ തിയേറ്ററിൽ കിട്ടാതെ പോവാണ്. അപ്പോ ഒരു വിഭാഗം തിയേറ്ററുകൾ അതിന് റിലീസിന് തയ്യാറായി. നിലവിൽ തന്നെ ഫെഡറേഷൻ പുറത്താക്കിയതും ഫെഡറേഷനോട് സഹകരിക്കാത്തതുമായ ഒരുപാട് തിയേറ്റർ, 50+ തിയേറ്ററുണ്ട്. ഇപ്പൊ കാർണിവൽ ഗ്രൂപ്പിന്റെ തിയേറ്റർ, ദിലീപിന്റെ തന്നെ ഉടമസ്ഥയിലുള്ള ഡി സിനിമാസ്, സെൻട്രൽ പിക്ചേഴ്സിന്റെ ഉടമസ്ഥയിലുള്ള കോട്ടയത്തെ റിലീസിംഗ് സെന്റേഴ്സ്, അതേപോലെ തന്നെ ആശീർവാദ്, ആന്റണി പെരുമ്പാവൂരിന്റെ കീഴിലുള്ള തിയേറ്റർ, ആന്റോ ജോസഫിന്റെ തിയേറ്റർ, ഇവരൊന്നും ഫെഡറേഷനിൽ ഇല്ലാത്തവരാണ്. ഈ സിനിമ ഈ സംഘടനകൾ പുറത്തു നിൽക്കുകയും ഫെഡറേഷനിലെ തന്നെ ഒരു ഭാഗം ഈ പിന്നെ ഭൈരവിയായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ ഒരു ബദൽ സംഘടനയ്ക്കുള്ള സാധ്യത തെളിഞ്ഞു. അങ്ങനെ ഒരു സാധ്യത തെളിഞ്ഞപ്പോൾ അങ്ങനെ ഒരു സംഘടന രൂപീകരിക്കാൻ മുൻകൈ എടുത്തത് ശ്രീ ദിലീപായിരുന്നു. നേരത്തെ തന്നെ ദിലീപ് അക്കാര്യത്തിൽ വിതരണത്തിനും നിർമ്മാണ രംഗത്തിലുള്ള തർക്കങ്ങളിൽ ഇടപെടുന്ന ഒരാളാണ്. അദ്ദേഹം ഈ പറയുന്ന പിന്നെ തിയേറ്റർ ഉടമകളുടെ ഒരു റെപ്രസെന്റേറ്റീവ് എന്ന രീതിയിൽ കൂടി പ്രശ്ന പരിഹാരത്തിന് മുൻകൈ എടുത്തു. എനിക്ക് തോന്നുന്നു അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുമായി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ശ്രീ ഇന്നസെന്റ് എംപിയുടെ ഇടപെടലുണ്ടായിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രിക്ക് ഇക്കാര്യം ധരിപ്പിക്കുകയും ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചയ്ക്ക് സാധ്യതയുണ്ടോ എന്ന് ആരായുകയും ചെയ്യുന്നു. അപ്പോ അതുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പം ഔദ്യോഗിക ചർച്ചകൾ നടക്കില്ല, പരിഹാരത്തിന് ശേഷം ആവാം ചർച്ച, സംഘടനകൾ തന്നെ പരിഹരിക്കട്ടെ എന്ന്. എനിക്ക് തോന്നുന്നു ഈ ദിലീപ് പുതിയ സംഘടന പ്രഖ്യാപിക്കുന്നത് വെള്ളിയാഴ്ചയാണ്. വ്യാഴാഴ്ച തന്നെ വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. ഏകപക്ഷീയമായിട്ട് ഫെഡറേഷനാണ് ഇത്തരം ഒരു തീരുമാനമായിട്ട് അല്ലെങ്കിൽ വിട്ടുവീഴ്ചയിൽ നിന്നുള്ള നിലപാടുമായിട്ട് മുന്നോട്ട് പോകുന്നത്, ജുഡീഷ്യൽ സമിതി എന്ന ആവശ്യം മന്ത്രി എ കെ ബാലൻ മുന്നോട്ട് വെച്ചതാണ്. അപ്പൊ അത്തരം തീരുമാനത്തെ അംഗീകരിക്കാതെ സ്തംഭനാവസ്ഥയ്ക്ക് കാരണം ഫെഡറേഷനാണോ അദ്ദേഹം വ്യക്തമാക്കുന്ന രീതിയിൽ ആ സംഘടന പൂർണ്ണമായും പ്രതിരോധത്തിലാക്കി അവര് സമരം പിൻവലിക്കുകയായിരുന്നു. പിന്നെ വേറൊരു രീതിയിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, എനിക്കൊരു വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു തീരുമാനമായി തോന്നുന്നത്, ഈ മാസം 25 സാംസ്കാരിക വകുപ്പ് മന്ത്രി ഒരു യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. അത് ജനപ്രതിനിധികളായിട്ടുള്ള പിന്നെ ചലച്ചിത്ര മേഖലയിലുള്ളവർ, മുകേഷ്, ശ്രീ ഇന്നസെന്റ്, സുരേഷ് ഗോപി അടക്കമുള്ളവർ പങ്കെടുക്കുന്നത് കൂടാതെ അടൂർ ഗോപാലകൃഷ്ണൻ, ഷാജിൻ കരുൺ തുടങ്ങിയ നമ്മുടെ മാസ്റ്റേഴ്സ് പങ്കെടുക്കുന്നത്, അതുകൂടാതെ മലയാളത്തിലെ രജിസ്റ്റർ ചെയ്യപ്പെട്ട എല്ലാ ചലച്ചിത്ര സംഘടനകളെയും ചേർത്താണ് ആ യോഗം വിളിച്ചിരിക്കുന്നത്. സർക്കാരിന്റെ സിനിമാ വകുപ്പുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ അതിനുണ്ട്. ആ യോഗത്തില് ഫിലിം റെഗുലേറ്ററി അതോറിറ്റി എന്ന 2010 അടൂർ ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള ഒരു വിദഗ്ധ സമിതി റിപ്പോർട്ടിൽ പ്രധാനമായും പരാമർശിച്ച സിനിമാ റെഗുലേറ്ററി അതോറിറ്റി എന്ന് പറയുന്നൊരു സംവിധാനം, സർക്കാരിന്റെ കീഴിലുള്ള സംവിധാനത്തെ കുറിച്ചുള്ള ഒരു ആലോചനാ യോഗം നടക്കുന്നത് നിലവിലെ സിനിമാ സമരം കൊണ്ടുണ്ടായ ഏറ്റവും വലിയൊരു ഗുണം എന്ന രീതിയിൽ എനിക്ക് തോന്നിയിട്ടുള്ളതാണ്.
തീർച്ചയായും. പക്ഷെ ഇന്ന് ഇന്നത്തെ ഒരു പല മാധ്യമങ്ങളിലും വന്ന ഒരു വാർത്ത തലക്കെട്ടുകൾ എന്ന് പറയുന്നത്, മലയാള സിനിമ ഇനി ദിലീപിന്റെ കയ്യിൽ, അല്ലെങ്കിൽ ദിലീപാണ് മലയാളത്തിലെ പ്രശ്നം പരിഹരിച്ച ഒറ്റയാൻ എന്ന രീതിയിൽ ഒരുപാട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ദിലീപിന് ഈ ഒരു സമരം ഒത്തുതീർപ്പാക്കിയത്, അല്ലെങ്കിൽ സമരം അവസാനിപ്പിച്ചതിൽ ദിലീപിന്റെ ഒരു പങ്കാളിത്തം എന്താണ് തരത്തിൽ?
സത്യത്തിൽ ദിലീപിന് അത്തരത്തിൽ ഒരു ക്രൂഷ്യൽ റോള് നിർവഹിക്കാനായി എന്നതിനപ്പുറത്ത് ഈ ഇപ്പോ നിലവിൽ വന്ന സംഘടന, ആ സംഘടനയ്ക്ക് മേൽ ദിലീപ് എന്ന് പറയുന്ന നടന് എത്രമേൽ നിയന്ത്രണം ഉണ്ടാവും, അല്ലെങ്കിൽ അദ്ദേഹത്തെ കേന്ദ്രീകരിച്ചിട്ടുള്ള സംഘടനയാവുമോ എന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റൂ. കാരണം ഇപ്പൊ നിലവിൽ അതിന്റെ ഒരു ആലോചനാ യോഗം, അങ്ങനെ ഒരു സംഘടന രൂപീകരിക്കാനുള്ള സാധ്യത, അങ്ങനെ ഒരു പേരിടുന്നു, ആരൊക്കെ വേണം എന്നുള്ള രീതിയിലുള്ള ആലോചനാ യോഗമാണ് നടന്നത്. അതിൽ ദിലീപിന്റെ ഇൻവോൾവ്മെന്റ് പറഞ്ഞാൽ ദിലീപ് ഒരു പുതിയ ഒരു ബദൽ സംഘടനയ്ക്ക് സാധ്യതയുണ്ട്. ഇവിടുത്തെ മോണോപോളി ഇല്ലാതാക്കി ഇനി റിലീസ് ചെയ്യാനുള്ള ഒരുപാട് തിയേറ്ററുകൾ പുറത്തുണ്ട്. കാരണം നമ്മൾ ഇതിലൊന്നും ഈ പിക്ചറിലൊന്നും വരാത്ത വേറൊരു സംഘടനയുണ്ട്, സിനി എക്സിബിറ്റേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട്. ഇവിടെ നേരത്തെ ഇപ്പം ബി ക്ലാസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, നേരത്തെ ബി ക്ലാസ് എന്ന് പറഞ്ഞ് റിലീസിന് ശേഷം രണ്ടാം ഘട്ടത്തിൽ സിനിമ എത്തുന്ന തിയേറ്ററുകൾ ഉടമകളായിട്ടുള്ള അവരുണ്ട്. അവരുടെ 80 റിലീസിന് സൗകര്യപ്പെടുന്ന തിയേറ്ററുകളുണ്ട്. പക്ഷെ അവിടെയൊന്നും റിലീസ് അനുവദിക്കപ്പെട്ടിട്ടില്ല, കാരണം വൈഡ് റിലീസ് അട്ടിമറിക്കപ്പെട്ടതുകൊണ്ട്. ആ തിയേറ്ററുകൾ കൂടിയാണ് ഭൈരവിക്ക് ലഭിച്ചത്. തുടർന്ന് അങ്ങോട്ട് ആ തിയേറ്റർ കൂടി പ്രയോജനപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് എന്ന് ഈ പുതിയ സംഘടനയും നിർമ്മാതാക്കളും മനസ്സിലാക്കിയെടുത്താണ് ഫെഡറേഷന്റെ പൂർണ്ണമായും പ്രതിരോധത്തിലാവുന്ന അവർക്ക് ഇനി വിട്ടുവീഴ്ച എന്നുള്ള നിലപാടിലേക്ക് വരുന്നത്.
ഇതിലിപ്പോ ഈ ഒരു ഇത്രയും കാലത്തെ ഒരു സിനിമാ സമരത്തിലൂടെ റിലീസ് ക്രിസ്മസ് സീസൺ റിലീസ് തടസ്സപ്പെട്ടതിലൂടെ എത്രത്തോളം ഒരു വരുമാന നഷ്ടം മലയാള സിനിമയിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ?
നമുക്കത് ഇപ്പം കൃത്യമായിട്ടൊരു കണക്ക് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഈ സിനിമകൾ എത്രത്തോളം തിയേറ്ററുകളിൽ ഓടുന്നു, അല്ലെങ്കിൽ എത്രത്തോളം ആളുകളെ ആകർഷിക്കുന്നു എന്നനുസരിച്ചാണ് റിട്ടേൺ കൂടുക. കാരണം എന്ന് വെച്ചാൽ ഒരു മാസത്തിനുള്ളിലാണ് പുലിമുരുകൻ പോലത്തെ ഒരു സിനിമ പിന്നെ നമ്മുടെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നൊരു 100 crore എന്നുള്ളൊരു സക്സസിലേക്ക് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സിനിമ ഇപ്പോ ഇറങ്ങിയിരിക്കുന്ന, ഇപ്പൊ പ്രധാനപ്പെട്ട ഇറങ്ങാനിരുന്ന ജോമോന്റെ സുവിശേഷങ്ങള്, എസ്ര, മുന്തിരി വള്ളികൾ തളിർക്കുമ്പോൾ എന്നുള്ള സിനിമകള് നല്ല ഒരു ലാർജ് സ്കെയിൽ കളക്ഷൻ ഉണ്ടാക്കുകയും, അല്ലെങ്കിൽ അതിലേതെങ്കിലും ഒരു 2 വലിയ തോതിൽ റിട്ടേൺ ഉണ്ടാക്കുകയും ചെയ്താൽ ഈ ചുരുങ്ങിയ സമീപം ഏതാണ്ട് 30 ദിവസം സമരം പിൻവലിക്കപ്പെടുന്നത്. 30 കൊണ്ട് കുറഞ്ഞത് 40 crore എങ്കിലും ഗ്രോസ് കളക്ഷൻ ഉണ്ടാകുന്നതാണ്. അപ്പൊ ഒരു 35-40 crore നഷ്ടം ഏകദേശ കണക്കായിട്ട് ഈ സിനിമകളൊക്കെ നല്ല രീതിയിൽ തിയേറ്ററുകളിൽ റിസൾട്ട് ഉണ്ടാക്കുകയും പ്രേക്ഷകരെ ആകർഷിക്കുകയും ചെയ്തെങ്കിൽ ആ സിനിമയുടെ റിസൾട്ട് അത്തരത്തിലാണ്. തുടർന്നുള്ള നഷ്ടം കൂടി ഉണ്ട്. എന്നുവെച്ചാൽ നമുക്ക് ഇതിപ്പോ നമ്മൾ ആ ഇത്രയും ദിവസത്തെ മാത്രം കണക്കാക്കുന്ന നഷ്ടം, അതിനപ്പുറത്ത് നമ്മൾ വേറൊരു ട്രേഡ് അനലിസം സ്വഭാവത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ വർഷത്തെ ടോട്ടൽ തിയേറ്റർ ഷെഡ്യൂൾ മാറുകയാണ്. 30 കേരളത്തില് ഒരു പുതിയൊരു സിനിമയ്ക്ക് റിലീസ് പോസിബിൾ അല്ലാത്ത ഘട്ടത്തില് 30 നമ്മളുടെ ഒരു തിയേറ്റർ കലണ്ടർ ഒന്ന് മാറുകയാണ്. അപ്പോ ഈ വർഷം ഇനി വരാനിരിക്കുന്ന സിനിമകളുടെ എല്ലാം ഷെഡ്യൂൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. നേരത്തെ നിശ്ചയിച്ചിട്ട് ഇത് ക്രിസ്മസിന് ഇറക്കാം, അല്ലെ വിഷുവിന് ഇറക്കാം, പെരുന്നാളിന് റിലീസ് ചെയ്യാം, ഓണത്തിന് റിലീസ് ചെയ്യാം എന്നൊക്കെ നേരത്തെ തീരുമാനിച്ചിട്ടാണ് പല സിനിമയുടെയും പോസ്റ്റ് പ്രൊഡക്ഷനും പ്രീ പ്രൊഡക്ഷനും ഒക്കെ നടക്കുന്നത്. ആ സിനിമകളിലൊക്കെ തിയേറ്റർ ഷെഡ്യൂളിൽ മാറ്റം വരും. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല നിർമ്മാതാക്കളും പണം പരിശീലിക്കെടുത്തുമാനം ഈ റോളിങ്ങിലൂടെയൊക്കെ ആയിരിക്കും ഇതിനു വേണ്ടിയിട്ടുള്ള ഫണ്ട് കണ്ടെത്തുന്നത്. സ്വാഭാവികം അവർക്ക്, അതായത് വരാനിരിക്കുന്ന റിലീസ് സിനിമകളുടെ നിർമ്മാതാക്കൾ കൂടി വലിയ നഷ്ടം ഉണ്ടാകുന്ന കാര്യമാണ് നടക്കുന്നത്. ഇതപ്പുറത്ത് ഇപ്പൊ തിയേറ്ററുകൾക്ക് അപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ വേറൊരു തരത്തിലുള്ളൊരു റവന്യൂ നഷ്ടം സംഭവിച്ചിരിക്കുന്നത്, December 16 മുതല് ഈ പറയുന്ന January 14 വരെ പുതിയ സിനിമകളൊന്നും ഷൂട്ട് തുടങ്ങിയിട്ടില്ല. December 16 മുമ്പ് പൂജ നടത്തി ചിത്രീകരണം തുടങ്ങിയ സിനിമകൾ ചിത്രീകരണം തുടരുന്നതല്ലാതെ December 16 ശേഷം ഒരു പുതിയ സിനിമ പോലും പ്രഖ്യാപിച്ച് ചിത്രീകരണം ആരംഭിച്ചിട്ടില്ല. അപ്പൊ അത്തരത്തിൽ കൂടി ചലച്ചിത്ര നിർമ്മാണ മേഖലയ്ക്കും വലിയ നഷ്ടം ഉണ്ടായിട്ടുണ്ട് തിയേറ്റർ റവന്യൂ എന്നതിനപ്പുറം.
തീർച്ചയായും. എന്തായാലും വളരെയധികം നന്ദി ശ്രീ മനീഷ് നാരായണൻ ഇത്രയും കാര്യങ്ങൾ ഓസ്ട്രേലിയൻ മലയാളികൾക്ക് വേണ്ടി വിശദീകരിച്ചതിനെ.